ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 149-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 16:12 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 6-ാമത്തവൻ തൻ്റെ കലശം യൂഫ്രത്തേസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെപ്പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവ അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്നു പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ചില ക്ലാസ്സുകളായി നമ്മൾ ഈ യുദ്ധത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പുറകോട്ടിറങ്ങി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത് 3 ലോകമഹായുദ്ധത്തെക്കുറിച്ചാണ്. അതായത് റഷ്യ ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ച്, അതിൽ പാശ്ചാത്യ ശക്തികൾ ഇടപെടുന്നതും ഇസ്രായേലിനെ കേന്ദ്രമാക്കി നടക്കാൻ പോകുന്ന യുദ്ധത്തെക്കുറിച്ച് വളരെ വിശദമായി നമ്മൾ ചിന്തിച്ചു. 3-ാം ലോകമഹായുദ്ധം എന്നത് ഏത് സമയത്തും ആരംഭിക്കാം. 3-ാം ലോകമഹായുദ്ധം ആയിരിക്കും എതിർ ക്രിസ്തുവിനെ രംഗത്ത് കൊണ്ടുവരിക. എന്നാൽ അതിനോടകം ക്രൈസ്തവ സഭ ഭൂമുഖത്തു നിന്ന് മാറ്റപ്പെട്ടിരിക്കും. തുടർന്നുള്ള 7 എതിർ ക്രിസ്തുവിൻ്റെ കിരാത ഭരണത്തിനൊടുവിൽ ഹർമഗദോൻ യുദ്ധത്തോടെ യുദ്ധങ്ങളെല്ലാം സമാപിക്കുന്നു. ഹർമഗദോൻ എന്ന എബ്രായ ശബ്ദത്തിൻ്റെ അർത്ഥം മെഗിദ്ദോ പർവ്വതം എന്നാണ്. ഹർമഗദോൻ എന്ന ശബ്ദവേദം വരുത്തിയാൽ മെഗിദ്ദോ താഴ്വര എന്നർത്ഥമാകും. ആധുനിക ഹൈഫ തുറമുഖത്തിന് 30 കിലോമീറ്റർ തെക്ക് കിഴക്കായിട്ടാണ് മെഗിദ്ദോ താഴ്വര സ്ഥിതി ചെയ്യുന്നത്. മെഡിറ്ററേനിയനിൽ നിന്നും 15 മൈൽ അകലെ നസറേത്ത് പട്ടണത്തിൽ നിന്നും 10 മൈൽ തെക്കായി യെരുശലേമിൻ്റെ വടക്കു ഭാഗത്ത് ഏകദേശം 10 മൈൽ നീണ്ടിടക്കുന്ന ഒരു സമഭൂമിയാണിത്. ഇതിനെ പൊതുവെ എസ്ട്രലോൻ എന്ന് വിളിക്കുന്നു. എങ്കിലും അതിൻ്റെ ഒരു ഭാഗമായിരിക്കുന്ന മെഗിദ്ദോ താഴ്വരയാണ് യുദ്ധസ്ഥലം. ഇസ്രായേലിൻ്റെ പല യുദ്ധങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ് ഇത്. നെബുക്കദ്നേസറിൻ്റെ ആക്രമണം, അശൂർ രാജാക്കന്മാർ തുടങ്ങി നെപ്പോളിയൻ ബോണപ്പാർട്ട് വരെ ധാരാളം യുദ്ധങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. യഹൂദ യുദ്ധങ്ങൾ, ജാതികളുടെ യുദ്ധങ്ങൾ, സാരസൻസ്, ക്രിസ്ത്യൻ ക്രൂസേഡുകൾ, ഫ്രഞ്ചുകാർ, ഈജിപ്റ്റുകാർ, പേർഷ്യക്കാർ, ടർക്കികൾ, അറബികൾ എന്നിവരെയെല്ലാം എസ്ട്രായലോൻ താഴ്വരയാണ് യുദ്ധക്കളമായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. താബോർ ഹെർമോൻ പർവ്വതനിരകൾക്കിടയിൽ കിടക്കുന്ന ഈ പർവ്വതനിര ഇന്ന് ഫലഭൂയിഷ്ടമുള്ള ഒരു സമതലമാണ്. ഈ യുദ്ധത്തെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധം എന്നാണ് വെളിപ്പാട് പുസ്തകം 16:14 വിശേഷിപ്പിച്ചിരിക്കുന്നത്. വെളിപ്പാട് 16:14 നമ്മളത് വായിച്ചല്ലോ. വെളിപ്പാട് പുസ്തകം 14:17-20 പറഞ്ഞിരിക്കുന്നതും ഇതേ യുദ്ധം തന്നെയാണ്. വെളിപ്പാട് 14:17-20 പറഞ്ഞിരിക്കുന്നതും ഇതേ യുദ്ധത്തെക്കുറിച്ചാണ്. ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ച് വെളിപ്പാടിലുള്ള വിവരണങ്ങൾ ഒരുമിച്ച് ചേർത്ത് പഠിക്കുമ്പോൾ ആദ്യമായി 16:12-16 വാക്യങ്ങളും പിന്നീട് വെളിപ്പാട് പുസ്തകം 19:11-21 വാക്യങ്ങളും അതിനുശേഷം വെളിപ്പാട് പുസ്തകം 14:17-21 എന്നീ ക്രമത്തിൽ വേണം ഈ യുദ്ധത്തെക്കുറിച്ച് എടുക്കുവാൻ. യുദ്ധത്തിന് വേണ്ടി സൈന്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നത് വെളിപ്പാട് പുസ്തകം 16 യുദ്ധത്തിൻ്റെ വിവരം വെളിപ്പാട് പുസ്തകം 19 അതിൻ്റെ ഫലമായുണ്ടാകുന്ന രക്തച്ചൊരിച്ചിലിൻ്റെ വിവരം വെളിപ്പാട് പുസ്തകം 14 പറഞ്ഞിരിക്കുന്നു. ഞാൻ യുദ്ധത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ, ഹർമഗെദ്ദോൻ യുദ്ധത്തെക്കുറിച്ച് ആ കുറേ കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം. ഈ യുദ്ധത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവജനത്തിൻ്റെ ചരിത്രം ആദ്യം മുതൽ പഠന വിഷയമാക്കുന്ന ആർക്കും വളരെ വേഗം ഗ്രഹിക്കാവുന്ന ഒന്നുണ്ട്. അതായത് ഈ ജാതിയെ അതിൻ്റെ ശൈശവ ദശ മുതൽ ഇല്ലായ്മ ചെയ്ത് കളവാൻ പൈശാചിക ശക്തികൾ രാപകളില്ലാതെ പരിശ്രമിക്കുന്നതായി കാണാം. ആരെ? ഇസ്രായേലിന്. ദൈവം നട്ടതും നനച്ചതുമായ ഈ നടുതലയെ ഭൂമിയിൽ നിന്ന് പിഴുതു കളയുവാനും സർവശക്തനായ ദൈവത്തിൻ്റെ ആലോചന വ്യർത്ഥമാണെന്ന് വരുത്തി വയ്ക്കുവാനും സാത്താന്റെ ശക്തി അതിൻ്റെ സകല കഴിവുകളും ഇതിനോടകം ഉപയോഗിച്ചിട്ടുണ്ട്. 83 സങ്കീർത്തനം 4-5 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, വരുവീൻ, ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയുക, അവരുടെ പേർ ഇനി ആരും ഓർക്കരുത് എന്നവർ പറഞ്ഞു. അവരിങ്ങനെ ഐകമത്യത്തോടെ ആലോചിച്ച് നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു. ഏത് കാലത്തെയും ദൈവജനത്തോടുള്ള ശത്രുവിൻ്റെ ശത്രുതയ്ക്ക് തെളിവാണ് ഈ വാക്ക്. ദൈവജനത്തെ നശിപ്പിക്കുവാൻ ശത്രു ചെയ്തു വെച്ച ഹീന ശ്രമങ്ങളുടെ ആദ്യം മുതലുള്ള ദൃഷ്ടാന്തങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. ശത്രു ഇവിടെയും ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു നീക്കിക്കളയുവാനാണ്. ഹർമഗെദ്ദോൻ യുദ്ധമാകുമ്പോൾ ലോകമെങ്ങുമുള്ള സകല രാഷ്ട്രങ്ങളും ഒരുമിച്ച് യോജിച്ച് എതിർ ക്രിസ്തുവിൻ്റെ കൊടിക്കീഴിൽ അണിനിരക്കും. അതെ, ഈ യുദ്ധത്തിൽ ഇസ്രായേൽ മാത്രം ഒരു പക്ഷവും മറ്റെല്ലാ ലോകരാഷ്ട്രങ്ങളും എതിർ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ മറുപക്ഷത്തുമായിരിക്കും. സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിനായി സാത്താന്യ തൃത്വം എബ്രായ ഭാഷയിൽ ഹർമഗെദ്ദോൻ എന്ന് പേരുള്ള സ്ഥലത്ത് കൂട്ടിച്ചേർക്കുന്നതായി വെളിപ്പാട് പുസ്തകം 16:14 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ഭൂലോക ചരിത്രത്തിലെ അവസാന യുദ്ധം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹർമഗെദ്ദോൻ യുദ്ധത്തിനായി മഹാസർപ്പവും മൃഗവും കള്ളപ്രവാചകനും തങ്ങളുടെ സർവശക്തിയും ഉപയോഗിക്കും. ആ എതിരേക്ക് മേൽപ്പറഞ്ഞ വിവരിച്ച സാത്താന്യ തൃത്വങ്ങൾ തങ്ങളുടെ വായിൽ നിന്ന് തവളയെപ്പോലുള്ള അശുദ്ധാത്മാക്കളെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും അയക്കും. വെളിപ്പാട് പുസ്തകം 16:13-14 വരെയുള്ള വാക്യങ്ങൾ ഈ അശുദ്ധാത്മാക്കളെ കുറിച്ച് ഞാൻ നേരത്തെ വിവരിച്ചതുകൊണ്ട് വീണ്ടും വിവരിപ്പാൻ തക്കണം ആഗ്രഹിക്കുന്നില്ല. സാത്താൻ യുദ്ധത്തിൻ്റെ ഗതി മാറ്റുന്ന തന്ത്രമാണ് പ്രവാചകൻ വിശദീകരിച്ചിരിക്കുന്നത്. മഹാസർപ്പം എന്ന് പറയുന്നത് പിശാചാണ്. മൃഗം എന്ന് പറയുന്നത് അന്ത്യക്രിസ്തുവാണ്. കുഞ്ഞാടിനോട് സാദൃശ്യമുള്ള മൃഗം എന്ന് പറഞ്ഞിരിക്കുന്നത് കള്ളപ്രവാചകൻ. ഇവർ മൂവരും കൂടിച്ചേർന്നാണ് അന്ത്യ പദ്ധതിക്ക് രൂപം നൽകുന്നത്. ഇവരുടെ വായിൽ നിന്ന് അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് വളരെ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലേക്ക് പോയി ഭരണാധികാരികളെ വശത്താക്കുന്നു. അതെ, ഇവർ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നതിനാൽ ദൈവിക സിദ്ധി ഉള്ളവരെന്ന് ലോകം ഇവരെ തെറ്റിദ്ധരിക്കുകയും ലോകരാജ്യങ്ങൾ സാത്താന്റെ വലയിൽ വീഴുകയും ചെയ്യുന്നു. അപ്രകാരം ഈ അശുദ്ധാത്മാക്കളുടെ പ്രേരണയാൽ ഏറ്റവും വലിയ സൈന്യങ്ങൾ ഹർമഗെദ്ദോനിലേക്ക് അയക്കപ്പെടും, അഥവാ ഇസ്രായേലിലേക്ക് അയക്കപ്പെടും. വെളിപ്പാട് പുസ്തകം 16:14 വാക്യത്തിൽ നിന്നും കിഴക്കൻ രാജ്യങ്ങളിൽ നിന്നും വലിയ സൈനിക വ്യൂഹങ്ങൾ കരമാർഗം ഈ യുദ്ധമേഖലയിൽ എത്തിച്ചേരുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. കിഴക്കിൽ നിന്നുള്ള രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ യൂഫ്രട്ടീസ് നദിക്ക് കിഴക്കുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ളവർ എന്നർത്ഥം. 16:14 വാക്യം. അതിനകത്ത് ഇന്ത്യ, ചൈന, ജപ്പാൻ, ഈ രാജ്യങ്ങളെല്ലാം ഉൾപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ജനബാഹുല്യമുള്ള രാജ്യങ്ങളാണ് ചൈന, ഇന്ത്യ എന്നിവ. ഈ രാജ്യങ്ങളിൽ നിന്ന് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതിന് ബഹുലക്ഷം സേനകൾ തയ്യാറാകുമെന്നത് തർക്കമറ്റ സംഗതിയാണ്. ഇത്ര വലിയ സേനാ വ്യൂഹങ്ങൾക്കും അവരുടെ വാഹനങ്ങൾക്കും എപ്രകാരം സുഗമമായി ഹർമഗെദ്ദോനിൽ എത്തിച്ചേരാമെന്നത് ഇത്തരണത്തിൽ നമ്മുടെ ചിന്തയ്ക്ക് വിഷയവഭിക്കേണ്ടതുണ്ട്. ചൈനയിൽ നിന്നും കാശ്മീർ ഭാഗങ്ങളെ താണ്ടി പാകിസ്ഥാനിൽ എത്തിച്ചേരുന്ന കാരം കോറം ഹൈവേ അതിനുള്ള മറുപടിയാണ്. എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കത്തക്കവണ്ണം ഏറ്റവും ബലവത്തായും ഒന്നിലധികം വാഹനങ്ങൾക്ക് ഒരേ സമയം നിരന്നു പോകത്തക്കവണ്ണവും നിർമ്മിച്ചിരിക്കുന്ന ഈ വിശാല വീതി ഒരു വലിയ പ്രവചന നിവൃത്തിയാണെന്ന് ഓർക്കണം. ഒരു വലിയ ഹൈവേ ചൈനയിൽ നിന്നും കാശ്മീർ ഭാഗങ്ങളെ താണ്ടി പാകിസ്ഥാനിലേക്ക് എത്തിച്ചേരുന്ന കാരം കോറം ഹൈവേ. ഇതിനും പുറമെ കിഴക്കൻ രാജ്യങ്ങളിൽ നിന്ന് ചെല്ലുന്ന സൈന്യങ്ങൾക്ക് യുദ്ധമേഖലയിൽ എത്തിച്ചേരുവാൻ ഒരു പ്രധാന തടസ്സമായിരുന്നു യൂഫ്രട്ടീസ് നദി. എന്നാൽ വലിയ പ്രതിബന്ധം ഏറ്റവും നിസാരമായി ഒഴിവാക്കപ്പെടുമെന്നത്രേ ബൈബിളിൽ നിന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ദൈവത്തിൻ്റെ ഇടപെടലിനാൽ ഈ യൂഫ്രട്ടീസ് നദി വറ്റിപ്പോകുമെന്ന് വെളിപ്പാട് പുസ്തകം 16:12 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അത് ഭൂകമ്പത്താലോ ഏതെങ്കിലും നിലയിൽ ദൈവം അതെ ചെങ്കടൽ വറ്റിച്ചതുപോലെ യൂഫ്രട്ടീസ് നദിയും വറ്റിപ്പോകും. ചെങ്കടലിനെ രണ്ടായി ഭാഗിച്ചതുപോലെ യൂഫ്രട്ടീസ് നദിയിലും ഒരത്ഭുതം നടന്ന് ആ യൂഫ്രട്ടീസ് നദിയെ വറ്റിച്ചു കളയും. ഇവിടെ ആദ്യമായി നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുത, എതിർ ക്രിസ്തു ഹർമഗെദോനിൽ സേനാ വിന്യാസം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് അവിടെയല്ല, പിന്നെയോ ഒലിവുമലയിലാണ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നത് ശിഷ്യന്മാർ കണ്ടത് ഒലിവുമലയിൽ നിന്നാകയാൽ മഹത്വ പ്രത്യക്ഷതയും ഒലിവുമലയിൽ നിന്ന് തന്നെയായിരിക്കും. അപ്പോസ്തല പ്രവൃത്തി 1:11 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഗലീലാ പുരുഷന്മാർക്കാകെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അവിടെ രണ്ട് ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് ഗലീലാ പുരുഷന്മാരോട് പറഞ്ഞ വാചകം, ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്, നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് കടന്നുപോയ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. അവൻ ഒലിവുമലയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയെങ്കിൽ ഒലിവുമലയിലേക്ക് തന്നെ പ്രത്യക്ഷപ്പെടും. സക്കരിയാ പ്രവചനം 14:3 വാക്യവും വായിക്കുക. സക്കരിയാ 14:3, എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതതുപോലെ ആ ജാതികളോട് പൊരുതും. അന്നാളിൽ അവൻ്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വരവുളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. ഈ പ്രവചന പ്രകാരം കർത്താവിൻ്റെ തൃപ്പാദങ്ങൾ ചവിട്ടുമ്പോൾ ഒലിവുമല പിളർന്നു മാറും. എതിർ ക്രിസ്തുവും സൈന്യവും യുദ്ധത്തിന് സന്നദ്ധരായി നിൽക്കുന്ന മാത്രയിൽ തന്നെ കർത്താവും ദൂതന്മാരും തൻ്റെ സഭയും ഒലിവുമലയിൽ നിന്നും ഹർമഗെദോനിൽ ചെന്നെത്തും. ലോകോൽപത്തി മുതൽ മനുഷ്യരെ പാപത്തിലാഴ്ത്തുന്ന സാത്താനുമായുള്ള കർത്താവിൻ്റെ നേരിട്ടുള്ള യുദ്ധമാണ് ഇതെന്ന് പറയാം. തേജസ്സിൻ്റെ അതിപ്രസരത്താൽ നിൽക്കുന്ന സ്വർഗീയ സേനകളെയും കർത്താവിനെയും കാണുമ്പോൾ സാത്താന് ശക്തികളുടെ സമതല തെറ്റും. തത്സമയം എതിർ ക്രിസ്തുവിൻ്റെ സൈന്യത്തിന് ഒരു മഹാപരാഭവം ഉണ്ടാകും എന്ന് സക്കരിയാ 14:13 പറഞ്ഞിരിക്കുന്നു. സക്കരിയാ 14:13, അന്നാളിൽ യഹോവയാൽ ഒരു മഹാപരാഭവം അവരുടെയിൽ ഉണ്ടാകും. അവർ ഓരോരുത്തൻ താന്താൻ്റെ കൂട്ടുകാരൻ്റെ കൈ പിടിക്കും. ഒരുവൻ്റെ കൈ മറ്റൊരു നേരെ പൊങ്ങും. തൽഫലമായി പല രാജ്യങ്ങളിൽ നിന്നും പൈശാചിക ആവേശത്തോടെ ഹർമഗെദോനിൽ എത്തിച്ചേർന്നിരുന്ന സൈന്യം സമനില തെറ്റി പരസ്പരം നിറയൊഴുക്കുകയും മിസൈലുകൾ തൊടുത്തുവിടുകയും ചെയ്യും. കർത്താവിൻ്റെ തേജസ്സിൻ്റെ ശക്തി പ്രഭയാൽ എതിർ ക്രിസ്തുവിൻ്റെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ തകരുന്നതിനാൽ മാരകമായ ആയുധപ്രയോഗങ്ങൾ അവരുടെ മേൽ തന്നെ നടത്തും. അങ്ങനെ അതിഭയങ്കരമായ ആൾനാശവും റേഡിയേഷനും ഒരേ സമയം ഉണ്ടാകും. ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി പട്ടണങ്ങളിൽ 1945 അമേരിക്ക വർഷിപ്പിച്ച ആറ്റം ബോംബിൻ്റെ സ്ഫോടനത്താൽ ലക്ഷക്കണക്കിന് ആളുകൾ മൃതിയടഞ്ഞത് കൂടാതെ അനേക ലക്ഷം ആളുകൾ റേഡിയേഷൻ നിമിത്തം ശരീരഭാഗങ്ങൾ ഉരുകി ഒഴിയവരായി തീർന്നുവെങ്കിൽ ഹർമഗെദോനിൽ അതിനേക്കാൾ ഭയാനകമായി അത് സംഭവിക്കും. യുദ്ധക്കെടുതികളെക്കുറിച്ച് പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. സക്കരിയാ പ്രവചനം 14:12 വാക്യം വായിക്കുക. യെരുശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിക്കുവാനുള്ള ശിക്ഷയാവിത്. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോ. അവരുടെ കണ്ണ് തരത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോ, അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോ. അതെ, നോക്കി നിൽക്കുന്ന മാത്രമേ തന്നെ. ഇത് സക്കരിയാ പ്രവചനം 14:12 ഞാൻ വായിച്ചു. അതെ, നോക്കി നിൽക്കുന്ന മാത്രമേ തന്നെ ലോക സൈന്യങ്ങളുടെ ശരീരം ഉരുകി ഒഴുകി ഹർമഗദോനിൽ വീഴും. എന്നാൽ സാത്താന് ശക്തികളെ കർത്താവ് ഇല്ലായ്മ ചെയ്യുന്നത് വ്യത്യസ്തമായ വിധത്തിലാണ്. സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ എന്നീ പൈശാചിക ശക്തികളിൽ ഒന്നാം ശക്തിയായ സാത്താനെ കർത്താവിൻ്റെ കൽപ്പനയാൽ ബന്ധിച്ച് 1000 വർഷങ്ങളിലേക്ക് അഗാധ കൂപത്തിൽ അടച്ചുപൂട്ടി മുദ്രവയ്ക്കും. ഈ ഭാഗം ഞാൻ പിന്നാലെ ക്ലാസ് എടുക്കുന്നുണ്ട്, ഇവിടെ വിശദീകരിക്കുന്നില്ല. സാത്താനിലെ 2ാം ശക്തിയും 3ാം ശക്തിയുമായ എതിർക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ബന്ധിച്ച് തടവറയിൽ ഇടുകയല്ല, നേരിട്ട് നിത്യാഗ്നി തടാകത്തിൽ എറിഞ്ഞുകളയുകയാണ്. 3ാം ലോകമഹായുദ്ധമാകുന്ന റഷ്യ ഇസ്രായേൽ യുദ്ധം, അതായത് എസക്കിയേൽ 38:39 പറഞ്ഞിരിക്കുന്ന യുദ്ധം, 3ാം ലോകമഹായുദ്ധമാകുന്ന ഈ യുദ്ധം, അതായത് ഈ 3ാം ലോകമഹായുദ്ധമാകുന്ന ഈ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചാണല്ലോ. ഈ യുദ്ധത്തിൽ സാത്താൻ ശക്തികൾ പരാജയപ്പെട്ട് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയും സാത്താനോട് ചേർന്നുന്ന സൈന്യവ്യൂഹം ആറ്റം റേഡിയേഷൻ നിമിത്തം ഉരുകി വീഴുകയും ചെയ്യുമ്പോൾ ഹർമഗദോൻ യുദ്ധത്തിന് സമാപ്തി വരും. 3ാം ലോകമഹായുദ്ധത്തോടുള്ള ബന്ധത്തിൽ വലിയ അതേ ജയം ഇസ്രായേലിന് സംഭവിക്കുമെങ്കിലും റഷ്യ പരാജയപ്പെട്ടു പോകുന്നു. ഈ 3ാം ലോകമഹായുദ്ധത്തോടുള്ള തുടർന്ന് അതേ ഈ മഹോദരകാലത്തിൻ്റെ അവസാനത്തോടുകൂടി നടക്കുന്ന യുദ്ധമാണ് ഹർമഗദോൻ യുദ്ധം. ഈ യുദ്ധത്തിൽ പങ്കെടുത്ത പട്ടാളക്കാരുടെ ശവങ്ങൾ കൊത്തിത്തിന്ന് വൃത്തിയാക്കുന്നതിന് പക്ഷികളത്രേ. ഇതിനുള്ള ക്ഷണമായാണ് ഒരു ദൂതൻ സൂര്യനിൽ നിന്നുകൊണ്ട് സകല പക്ഷികളെയും മഹാദൈവത്തിൻ്റെ അത്താഴത്തിന് വന്നുകൂടുവാൻ ആഹ്വാനം ചെയ്തതായി നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. വെളിപ്പാട് പുസ്തകം 19:17-18 വായിക്കുക. മഹാദേവസത്തിൻ്റെ മഹാദൈവത്തിൻ്റെ അത്താഴത്തിന് കൂടി വരുവീൻ എന്ന് നമ്മളോട് വായിക്കുന്നു. പ്രവാചകനായ എസെക്കിയേൽ പറയുന്നു, മനുഷ്യപുത്രായ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സകലവിധ പക്ഷികളോടും എല്ലാ കാട്ടുമൃഗങ്ങളോടും നീ പറയേണ്ടുന്നത്, നിങ്ങൾ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇസ്രായേൽ പർവ്വതങ്ങളിൽ ഒരു മഹായാഗമായി നിങ്ങൾക്ക് വേണ്ടി അറുപ്പാൻ പോകുന്ന എൻ്റെ യാഗത്തിന് 4 പുറത്തുനിന്നും വന്നുകൂടുവീൻ. നിങ്ങൾ വീരന്മാരുടെ മാംസം തിന്ന് ഭൂമിയിലെ പ്രഭുക്കന്മാർ രക്തം കുടിക്കണം. അവരൊക്കെയും ബാശാനിലെ തടിപ്പിച്ച ആട്ടുകൊറ്റന്മാരും കാളകളും തന്നെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അറുത്തിരിക്കുന്ന എൻ്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ തൃപ്തരാകുവോളം മേധസ് തിന്നുകയും ലഹരിയാകുവോളം രക്തം കുടിക്കുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങൾ എൻ്റെ മേശയെങ്കിൽ കുതിരകളെയും വാഹനമൃഗങ്ങളെയും വീരന്മാരെയും സകല യോദ്ധാക്കളെയും തിന്ന് തൃപ്തരാകും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. എസെക്കിയേൽ പ്രവചനം 39:17-20 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. എസെക്കിയേൽ പ്രവചനം 39:4 നിന്നും സകലവിധ പക്ഷികളും എല്ലാ കാട്ടുമൃഗങ്ങളും അവിടെ വന്നുകൂടും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഈ അതിഭയങ്കരമായ യുദ്ധത്തിൽ സംഭവിക്കുന്ന രക്തച്ചൊരിച്ചിലിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 14:14 പറഞ്ഞിരിക്കുന്ന ഭാഗം, 14:17-20 വാക്യം. മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്നും പുറപ്പെട്ടു. അവൻ മൂർച്ചയുള്ള ഒരു കോങ്കത്തി പിടിച്ചിരുന്നു. ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞ് ഭൂമിയിലെ മുന്തിരിക്കൊല അറുത്തു. ദൈവകോപത്തിൻ്റെ വലിയ ചക്കിലിട്ടു, ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മെതിച്ചു. ചക്കിൽ നിന്നും രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. വെളിപ്പാട് പുസ്തകം 14:17-20 വാക്യങ്ങൾ. 200 നാഴിക എന്നത് 184 മൈലാണ്. രക്തം യോർദാൻ വഴി ഒഴുകിയാൽ ചാവുകടലും കടന്ന് പേർഷ്യൻ ഉൾക്കടലിൽ പതിക്കും. എസെക്കിയേൽ പ്രവചനം 38:22-22 അതിൽ കാണുന്നത് പോലെ പെരുമഴയും ആലിപ്പഴ വർഷവും വെട്ടേറ്റ് കിടക്കുന്ന ശവങ്ങളുടെയും രക്തത്തിന്മേലും വർഷിക്കുന്നത് നിമിത്തം പലസ്തീൻ്റെ മിക്കവാറും വടക്ക് മുതൽ തെക്ക് വരെയുള്ള ദൂരമായ 184 മൈൽ ഒഴുകുക തന്നെ ചെയ്യുമെന്ന് വ്യക്തം. ദേശം രക്തത്താൽ ആവരണം ചെയ്യപ്പെടുമെന്ന് സാര്. അന്തിമമായി വാറ്റത്ത ഭൂമി ഒരു പ്രാവശ്യം കൂടെ മനുഷ്യരക്തം കുടിച്ചു കുതിക്കുന്നു. യുദ്ധത്താൽ മരിച്ചവരുടെ ശവങ്ങൾ പക്ഷികൾ കൊത്തിത്തിന്ന് വൃത്തിയാക്കുന്നതിനൊപ്പം ഇസ്രായേൽ മക്കൾ എതിർക്രിസ്തുവിൽ നിന്നും അനുഭവിച്ച 7 വർഷങ്ങൾക്ക് തക്കവണ്ണം ദേശം വൃത്തിയാക്കുവാൻ അവർ 7 മാസങ്ങളെടുക്കും. ഇവിടെ ഇസ്രായേൽ ഈജിപ്തിൽ നിന്നും പ്രവാസ ശേഷം പുറപ്പെടുമ്പോൾ തങ്ങളെ ആക്രമിക്കുവാൻ വന്ന ഫറവോ രാജാവും സൈന്യവും ചെങ്കടലിൽ മുങ്ങി മരിച്ചത് ദൈവശാപമാണെന്ന് അന്നവർ മനസ്സിലാക്കി. അതുപോലെ ഹർമഗിദോൻ യുദ്ധാനന്തരമുള്ള ശവമടക്കലും ദേശം വൃത്തിയാക്കലും തങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങൾക്ക് വിടുതൽ നൽകിയത് ഒരിക്കൽ തങ്ങളുടെ പിതാക്കന്മാർ തള്ളിപ്പറഞ്ഞ് ക്രൂശിച്ച കർത്താവായ യേശുവിൽ കൂടിയാണെന്നും അവൻ തന്നെ യഥാർത്ഥ മസിഹയെന്നും ഇസ്രായേൽ ഈ സമയം മനസ്സിലാക്കും. ഹർമഗദോൻ യുദ്ധത്തിന് തൊട്ടു മുൻപ് ഇസ്രായേൽ റഷ്യ അതേ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ പഠിച്ച നടക്കേണ്ട യുദ്ധത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ. എതിർക്രിസ്തുവിൻ്റെ മുദ്ര ഏൽക്കാത്തതിനാൽ നേരിടുന്ന മഹാപീഡനവും നിമിത്തം വളരെ കഷ്ടത്തിലാകുന്ന യഹൂദജനത്തിന് അവരുടെ അപ്രതീക്ഷിത സമയത്ത് ഒലിവുമലയിൽ പ്രത്യക്ഷപ്പെടുന്ന മസിഹ അവരുടെ സഹായത്തിനായി എതിർ ക്രിസ്തുവിനെ അമർച്ച ചെയ്യുമ്പോൾ തങ്ങളെ അവിടെ നിന്ന് വിടുവിച്ച ഈ വലിയ രക്ഷകൻ ആരെന്ന് അവർ തിരക്കും. അങ്ങനെ തങ്ങളുടെ പിതാക്കന്മാർ ക്രൂശിച്ചത് ലോകരക്ഷകനായി അവതരിച്ച യോഹന്നാൻ വിളിച്ചു പറഞ്ഞ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു അത്രേ എന്നവർ മനസ്സിലാക്കും. ആയതിനാൽ കഠിനമായ അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും നിലവിളി ഇസ്രായേലിൽ ഉയരും. അങ്ങനെ ഹർമഗിദോൻ യുദ്ധത്തിന് തെരശ്ശീല വീഴുന്നു. ഈ ഭീകര യുദ്ധത്തെ തുടർന്ന് ഒരു പുതിയ ലോകവ്യവസ്ഥിതി നിലയിൽ വരും. അതെന്താണ്? ആദ്യ മനുഷ്യനായിരുന്ന ആദാം പാപം ചെയ്യുന്നതിന് മുമ്പ് ലോകത്തുണ്ടായിരുന്ന സമാധാനപൂർണമായ ലോകവ്യവസ്ഥിതി തന്നെ. അതേ ദുഷ്ടൻ്റെ അധീനതയിൽ കിടന്ന ലോകത്തിന് യഥാർത്ഥ സ്വാതന്ത്ര്യം സാബല്യമായിരിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനം, ഇതാ പുതിയൊരു യുഗത്തിൻ്റെ പൊൻപുലരി. യഥാർത്ഥ സ്വർഗരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകും. ഇന്ന് കാണുന്ന സാമൂഹിക, സാമ്പത്തിക, മതരാഷ്ട്രീയ വ്യവസ്ഥിതികൾ എന്നേക്കുമായി അവസാനിക്കുന്നു. മനുഷ്യൻ തൻ്റെ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ളതിനേക്കാൾ ഭംഗിയേറിയ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാൻ പോകുന്നു. ഈ പുതിയ സഹസ്രാബ്ദം എന്താണ്, ഏത് രീതിയിലുള്ള ഭരണ വ്യവസ്ഥിതിയാണ് നടപ്പിലാക്കുന്നത്, അത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കാൻ പോകുന്ന വിഷയങ്ങളാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നല്ലോ, കുതിരപ്പുറത്തിരിക്കുന്നതിനോടും അവൻ്റെ സൈന്യത്തോട് യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചുകൂടിയത് ഞാൻ കണ്ടു. ഒരു ദൂതൻ സൂര്യനിൽ നിന്നുകൊണ്ട് ഭൂമിയിലുള്ള സകല പക്ഷികളെയും മഹാദൈവത്തിൻ്റെ അത്താഴത്തിന് വന്നുകൂടുവാൻ ക്ഷണിക്കുന്നതായിട്ടാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. ക്രൈസ്തവ സഭയുടെ ഉൽപ്രാപനത്തെ തുടർന്ന് എതിർക്രിസ്തു എന്ന അഖിലലോക നേതാവിൻ്റെ കീഴിൽ ഭൂമിയിൽ മഹോപദ്രകാലം നടക്കുന്നതായി നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയല്ലോ. 7 വർഷമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ 7 വർഷത്തിൻ്റെ പരിസമാപ്തിയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയോടുകൂടി ഹർമഗിദോൻ യുദ്ധം പര്യവസാനിക്കുകയാണ്. മഹാപീഡനത്തിൻ്റെ സമാപ്തിയാണ് ഹർമഗിദോൻ യുദ്ധം എന്ന് നമുക്ക് പറയാം. ഹർമഗിദോൻ യുദ്ധവും ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയും എന്നീ 2 സംഭവങ്ങളോടുകൂടി മഹോദ്രകാലത്തിന് തെരശ്ശീല വീഴുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11 എന്നുള്ള ഭാഗങ്ങൾ ഹർമഗിദോൻ യുദ്ധത്തിനായുള്ള ക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള ഇറക്കത്തെ അഥവാ മഹത്വ പ്രത്യക്ഷതയാണെന്ന് വ്യക്തമാകുന്നു. ഹർമഗിദോൻ യുദ്ധത്തിൻ്റെ അന്ത്യത്തോടെ യഹൂദനെ സംബന്ധിച്ചുള്ള 70-ാം ആഴ്ചവട്ടം പൂർത്തിയാകുകയും ജാതികളുടെ കാലം സമാപിക്കുകയും ചെയ്യുന്നു. ദൈവീക കാര്യപരിപാടിയിൽ മുൻകുറിച്ചിട്ടുള്ള സമാധാന പ്രഭുവിൻ്റെ രാജ്യം ആഗമിക്കുന്നതിന് മുൻപേ അഥവാ സഹസ്രാബ്ദ രാജ്യം ആരംഭിക്കുന്നതിന് മുമ്പേ ജാതികളുടെ കാലം അവസാനിച്ചേ തീരൂ. ആ വിശുദ്ധ വേദപുസ്തകം തെളിവായി പഠിപ്പിക്കുന്ന സത്യമാണ് ഇതെന്ന് ദൈവമക്കൾ ഓർത്തിരിക്കണം. ഈ ഭാഗം ഞാനിവിടെ ഈ ക്ലാസ് കൊണ്ട് അവസാനിപ്പിക്കാൻ തക്കൊണ്ണം പോവുകയാണ്. ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ട്, വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാർ നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്നുള്ള പേരിലുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. 6-ാമത്തെ ദൂതൻ തൻ്റെ കലശം യൂഫ്രത്തേസ് നദിയിൽ ഒഴിച്ചതിനാൽ ആ നദി വറ്റിപ്പോയി. പൈശാചികത്തിൻ്റെ വായിൽ നിന്ന് 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നതായും അവ സകല ഭൂവാസികളെയും ഭൂരാജാക്കന്മാരെയും സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കുന്നതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് ഈ വേദഭാഗം വ്യക്തമാക്കുന്നു. മഹാപീഡന കാലാന്ത്യത്തിൽ സമാപിച്ചു തരേണ്ടതായ ഹർമഗദോൻ യുദ്ധമാണ് ഇവയുടെ എല്ലാ ലക്ഷ്യം. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 15-ൻ്റെ ആദ്യ ഭാഗത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാർ നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഇത് ഒരു പ്രവചനമാകിയാൽ സഭയ്ക്കുള്ള ദൂത് കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കുള്ള ഉത്തരവാദിത്തമാണ് ഇതിൽ പ്രധാനം. നമ്മുടെ ഉടുപ്പ് നാം സൂക്ഷിക്കണം, ജാഗരിക്കണം എന്നത് ഏത് സമയത്തും കർത്താവ് വരും എന്നോർത്തുകൊണ്ട് അതിൽ ശ്രദ്ധിച്ച് ബോധവാന്മാരായി കാത്തിരിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നതിൽ നിന്നും അത് വളരെ പ്രയാസത്തോടെ സാധിക്കേണ്ടതാണ് എന്നുള്ളത് വ്യക്തം. ലവോദിക്യാ സഭയോടുള്ള ദൂതിലും ഇതുപോലെയുള്ള ബുദ്ധി ഉപദേശമുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം, ആകയാൽ കള്ളനെ പോലെ വരും എന്നുള്ളത് ഒരു ഭയനിർദ്ദേശം കൂടിയാണെന്ന് ഓർത്തുകൊള്ളണം. ഞാൻ കള്ളനെ പോലെ വരും എന്ന് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിനാൽ ഈ ഭാഗങ്ങൾ മുഴുവൻ സഭാകാലത്തേക്കുള്ളതാണെന്ന് വരുന്നില്ല. സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പീൻ എന്ന് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 16-ൽ പറയുന്നു. മൃഗവും ഭൂമിയിലെ രാജാക്കന്മാരും ദൈവത്തോടും ദൈവജനത്തോടും യുദ്ധം ചെയ്യുവാൻ ഒരുക്കങ്ങൾ കൂട്ടുന്നു. അതിനിടയ്ക്ക് ദൈവജനത്തിനൊരു നിർദ്ദേശം കൂടി കൊടുക്കുവാൻ ദൈവം മറക്കുന്നില്ല. അതെന്തെന്നാൽ അവർ ജാഗരിച്ചും അവരുടെ ഉടുപ്പ് സൂക്ഷിച്ചും ജീവിക്കണമെന്ന് ഓർത്തിരിക്കണം. നേരിട്ടുള്ളതും 1-ാമത്തതുമായ ഈ പ്രവചന ദൂതും അതിൻ്റെ അർത്ഥവും മഹാപീഡനകാലത്തെ ജനതയോട് വിശേഷാൽ അന്നത്തെ ഇസ്രായേലിനോടുള്ളതാണ്. അവർ അവസാനം വരെ തങ്ങളുടെ വിശുദ്ധിയുടെ വസ്ത്രം മലിനമാക്കാതെ ജാഗരിച്ച് കാത്തിരിക്കണം. അവർക്കായി അവരുടെ കർത്താവ് ഒലിവുമലയിൽ മഹിമയോടെ പ്രത്യക്ഷപ്പെടും. അതിനായി സൂക്ഷിച്ച് ജാഗരിച്ചു കൊള്ളുന്നവൻ ഭാഗ്യവാൻ. നമ്മൾ ഈ യുദ്ധത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം ഹർമഗദോൻ യുദ്ധത്തിൻ്റെ പരിയവസാനത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ലോകവും ദൈവവുമായുള്ള സംഘട്ടനത്തിൻ്റെ നിർണായക ഘട്ടമായിരിക്കും എന്നതിനാൽ ഇതിനെ മഹാദിവസം എന്ന് വിശേഷിപ്പിക്കാം. പ്രസ്തുത വേദഭാഗങ്ങളുടെ പഠനത്തിൽ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നതിനാൽ വീണ്ടും പറയുവാൻ തക്കൊണ്ണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹർമഗദോൻ എന്ന എബ്രായ പദം ബൈബിളിൽ വേറെ ഒരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടില്ല. ആ വാക്കിന് മെഗിദ്ദോ പർവ്വതം എന്നർത്ഥമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഫലസ്തീൻ നാടിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്താണ് ഈ സ്ഥലം. മെഗിദ്ദോ എന്നത് കർമേൽ പർവ്വതത്തിലെ ഒരു മലമ്പാതയുടെ പേരാണെന്നും എസ്രായേലോൻ സമതലത്തിലേക്കുള്ള കവാടമായി അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഈജിപ്തിൽ നിന്നും ഫലസ്തീനിൽ നിന്നും ഡമാസ്കസിലേക്ക് പോകുന്ന പെരുവഴി ഈ സമതലത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കനാനിൽ യോശുവ ജയിച്ചടക്കി ഇസ്രായേൽ മക്കൾക്ക് വിവാഹിച്ചു കൊടുത്ത ഇസ്രായേൽ അവകാശ ദേശത്തിൽ ഇസാക്കാറിൻ്റെ അതിരിങ്കൽ മനസ്സേ ഗോത്രത്തിൻ്റെ അവകാശ ഭൂമിയിൽപ്പെട്ടതാണ് മെഗിദ്ദോ മലനാട്. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 40-ാമത്തെ വാക്യം, യോശുവ 11-ൻ്റെ 15, യോശുവ 12-ൻ്റെ 21, യോശുവ 17-ൻ്റെ 11, 1 ദിനവൃത്താന്തം 7-ാം അധ്യായം 29, ന്യായാധിപന്മാർ 5-ാം അധ്യായം 19. ഈ ഭാഗങ്ങൾ വായിച്ചു നോക്കുക. പഴയ നിയമത്തിൽ പ്രാധാന്യം അർഹിച്ചിരുന്ന ഒരു സ്ഥലം തന്നെയാണിത്. മലനാട്, മെഗിദ്ദോ മല, മെഗിദ്ദോ പട്ടണം, മെഗിദ്ദോ വെള്ളങ്ങൾ എന്നിങ്ങനെയുള്ള പേരുകൾ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് ഒരു പുരാതന യുദ്ധക്കളമായിരുന്നു എന്നത് ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ. ഇവിടെ വെച്ച് ബാരാക്ക് കനാന്യരെ തോൽപ്പിച്ചു. ന്യായാധിപന്മാർ 4:15. ഗിദെയോൻ മിദ്യാനിലെ തോൽപ്പിച്ചു. ന്യായാധിപന്മാർ 1:7. യേഹു അഗസ്യാവിനെ കൊന്നു. 2 രാജാക്കന്മാർ 9:27. യോശിയാ രാജാവ് ഇവിടെ വെച്ച് കൊല്ലപ്പെട്ടു. 2 രാജാക്കന്മാർ 23:29-30. മെഗിദ്ദോ താഴ്വരയിൽ ഒരു വിലാപം നടക്കുമെന്ന് സെക്കരിയാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. സെക്കരിയാ 12:11. അസീറിയൻ രാജാവായ നെബുക്കദ്നേസറിന്റെ കാലം മുതൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ സിറിയയിൽ നിന്നും ഈജിപ്തിലേക്കുള്ള ദൗർഭാഗ്യകരമായ യുദ്ധയാത്ര വരെ അനവധി യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒന്നാണ് എസ്രായേലോൻ സമതലത്തിലുള്ള മെഗിദ്ദോ. യഹൂദന്മാരും ജാതികളും അതേ കുരിശുദ്ധക്കാരും സാരസൻസും ഫ്രഞ്ചുകാരും ഈജിപ്തുകാരും പേർഷ്യക്കാരും ടർക്കികളും അറബികളും ആകാശത്തിന് കീഴിലുള്ള എല്ലാ ജനതകളും എസ്രായേലോൻ സമതലത്തിൽ കൂടാരമടിച്ചിട്ടുണ്ട്. താബോറിലെയും ഹെർമോണിലെയും മഞ്ഞുതുള്ളികളാൽ തങ്ങളുടെ പതാകകൾ നനഞ്ഞിട്ടുണ്ട്. മെഗിദ്ദോ എന്ന സ്ഥലം യുദ്ധങ്ങളോട് ബന്ധപ്പെട്ടാണ് തിരുവെഴുത്തിൽ കാണുന്നത്. അതേ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഹർമഗദോൻ യുദ്ധം ഇസ്രായേൽ ദേശത്ത് നടക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നത്. സർവഭൂതത്തിലുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് ഹർമഗദോൻ എന്ന സ്ഥലത്ത് കൂട്ടിച്ചേർക്കുന്നു എന്നുള്ള 6-ാം ക്രോധകലശത്തിലെ പരാമർശത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് കേവലം യെരുശലേമിനും ഇസ്രായേൽ രാഷ്ട്രത്തിനും എതിരെയുള്ള യുദ്ധം മാത്രമല്ല, സകല ഭൂതലത്തിലുമുള്ള ഭരണാധിപന്മാർ ദൈവജനത്തിനെതിരെ നടത്തുന്ന പോരാട്ടവും കൂടെയാണ് എന്ന് വ്യക്തമാകുന്നു. വെളിപ്പാട് പുസ്തകം 19:11 വായിച്ച് അവസാനിപ്പിക്കട്ടെ. ഈ ഞാൻ നേരത്തെ അർപ്പിച്ചതുപോലെ ഇസ്രായേൽ റഷ്യ യുദ്ധം നമ്മൾ വായിക്കുന്നു. അന്ന് ഇസ്രായേലിനെ സഹായിപ്പാൻ തക്കണം പാശ്ചാത്യ രാജ്യങ്ങൾ എഴുന്നേക്കുന്നു. ലോകം 2 ചേരിയായി തിരിഞ്ഞ് ഫലസ്തീൻ നാടിനെ കേന്ദ്രമാക്കി യുദ്ധം നടക്കുന്നു. അന്ന് ഇന്നും ഇസ്രായേലിനെ സഹായിക്കാനാളുണ്ട്. എന്നാൽ ഹർമഗദോൻ യുദ്ധകാലമാകുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ മൊത്തം ഇസ്രായേലിനെതിരായിരിക്കും. അമേരിക്ക, ബ്രിട്ടൻ, ഈ രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെതിരായിരിക്കും. അന്തിക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ ഇവിടുന്ന് എല്ലാ സൈന്യങ്ങൾ അവിടേക്ക് കടന്നു വരും. ഇസ്രായേൽ ഒറ്റയ്ക്കായിരിക്കുമെന്ന് ഓർക്കണം. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്രായേലിന് യാതൊരു നിലയിലും ഇവരോട് എതിർത്തിൽപ്പാൻ തക്കൊണ്ട് ശക്തിയില്ലാതെ വരുന്നു. കേരളത്തോളം പോലും വലിപ്പമില്ലാത്ത ഈ രാഷ്ട്രത്തോട് ലോകത്തിലുള്ള സകല രാജ്യങ്ങളും യുദ്ധത്തിന് വേണ്ടി തങ്ങളുടെ സൈന്യങ്ങളെ അയക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് അത് ഇസ്രായേലിൻ്റെ ജനം ഇസ്രായേൽ ജനത്തിന് ഒരു നിലയിലും രക്ഷപ്പെടുവാൻ തക്കൊണ്ണം അവരോട് ചെറുത്തു നിൽപ്പാൻ തക്കൊണ്ണം സാധ്യമല്ലാതെ വരുമ്പോൾ അവർ സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിക്കും. അപ്പോഴാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പരസ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. വെളിപ്പാട് പുസ്തകം 19:11 വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുറികൾ. എഴുതിയിട്ടുള്ള ഒരു നാമം അവനുണ്ട്, അതവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവജനം എന്ന് പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൽ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകൾ കൊണ്ട് അവരെ മേയിക്കും. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കോപവും ക്രോധവുമായ മദ്യത്തിൻ്റെ ചക്ക് അവൻ മെതിക്കുന്നു. രാജാതിരാജാവും കർത്താതികർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യയെ പറക്കുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസന്മാർ മഹാദൈവത്തിൻ്റെ അത്താഴത്തിന് വന്നുകൂടുവീൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കുതിരപ്പുറത്തിരിക്കുന്നവരോടും അവൻ്റെ സൈന്യത്തോട് യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങൾ ഒന്നിച്ച് വന്നുകൂടി ഞാൻ കണ്ടു. മൃഗത്തെയും അതിൻ്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിൻ്റെ മുദ്രയേൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെ പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നതിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്ന് അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു. ഹർമഗദോ യുദ്ധത്തിൻ്റെ പര്യവസാനമാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹത്വ പ്രത്യക്ഷതയിൽ പരസ്യപരമെങ്കിൽ ഒലിമലയിൽ പ്രത്യക്ഷപ്പെടുന്നു. അതേ ഇസ്രായേലിനെ സഹായിപ്പാൻ ഹർമഗദോൻ യുദ്ധത്തിലേക്ക് സ്വർഗീയ സൈന്യമായി കടന്നില്ലെന്ന്. ആ കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് യുദ്ധം ചെയ്ത് ഈ അന്തിക്രിസ്തുവിനെയും അവൻ്റെ സകല സൈന്യങ്ങളെയും പരാജയപ്പെടുത്തുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നു, കള്ളപ്രവാചകനെയും അന്തിക്രിസ്തുവിനെയും പിടിച്ച് തീപ്പൊയിലേക്ക് തള്ളിയിടുന്നു. ഇസ്രായേൽ രക്ഷിക്കപ്പെടുന്നു. സാത്താനെ പിടിച്ച് ആയിരം ആണ്ടേക്ക് ചങ്ങലയിട്ട് പൂട്ടുന്നു. ദൈവമക്കളെ, ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഇനി നടക്കേണ്ടതായ യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നാം ലോകമഹായുദ്ധം 1914 മുതൽ 1918 വരെ നടന്നു. രണ്ടാം ലോകമഹായുദ്ധം 1939 മുതൽ 1945 വരെ നടന്നു. ഇങ്ങനെ രണ്ട് ലോകമഹായുദ്ധം 20-ാം നൂറ്റാണ്ട് നടന്നു. ഇനി അടുത്ത് നടക്കാൻ പോകേണ്ടതായ ലോകമഹായുദ്ധം ഇസ്രായേൽ റഷ്യ സംഘട്ടനമാണ്. അത് ഏത് സമയത്ത് നടക്കുന്ന് നമുക്ക് പറയുവാൻ തക്കൊന്നും സാധിക്കത്തില്ല. അത് ഏത് സമയത്ത് നടക്കാം. ആ യുദ്ധത്തോടുകൂടി അതിനു മുൻപായി ഈ ദൈവത്തിൻ്റെ സഭ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടണം. അതുപോലെ തന്നെ സഭ ലോകത്ത് നിന്ന് മാറ്റപ്പെടുക. ഈ യുദ്ധത്തോടുകൂടി ആയിരിക്കും അന്തിക്രിസ്തുവിനെ രംഗത്ത് കൊണ്ടിരുന്നത്. ഈ യുദ്ധത്തിൻ്റെ അവസാനമായി നടക്കേണ്ടതായ ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെയും പഠിച്ചുകൊണ്ടിരുന്നത്. ഹർമഗദോൻ യുദ്ധത്തിൻ്റെ പരിയവസാനം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11 മുതലുള്ള വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ പ്രത്യക്ഷതയിൽ ഈ യുദ്ധം അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചനെയും പിടിച്ച് തീപ്പുകയിൽ തള്ളിയിടുകയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും സാധേ ആ കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന അല്ലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാളുകൊണ്ട് സകല സൈന്യത്തെയും അന്തിക്രിസ്തുവിൻ്റെ സകല സൈന്യത്തെയും നശിപ്പിക്കുകയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സാത്താനെയും കള്ളപ്രവാചനെയും പിടിച്ച് തീപ്പുകയിൽ തള്ളിയിടുകയും അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചനെ പിടിച്ച് തീപ്പൊയിൽ തള്ളിയിടുകയും സാത്താനെ പിടിച്ച് ആയിരം ആണ്ടേക്ക് ചങ്ങലിട്ട് പൂട്ടുകയും അതുപോലെ തന്നെ അന്ന് ഇസ്രായേൽ ജാതിയായി കർത്താവിനെ അംഗീകരിക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ഒരു 1000 വാഴ്ച സഹസ്രാബ്ദ യുഗം ആരംഭിക്കും. ആ തുടർന്നുള്ള ഭാഗങ്ങൾ ഇനിയും തുടർന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ഈ യുദ്ധം ഇവിടം കൊണ്ട് അത് ആ പഠനം അവസാനിപ്പിക്കുകയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കും.